അവന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനവും സ്നേഹവും അറിയിക്കുന്നു.
Making known my evening greetings to all of you in the name of the Lord.
ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾക്കായിട്ട് ക്ഷണിച്ച ദോഹാപ്രദന അസംബ്ലി അതിൻ്റെ ചുമതലപ്പെട്ട സഹോദരന്മാർ എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്.
Making known our heartfelt thanks and gratitude to everybody who has invited us and given us this opportunity.
ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ആര്യപ്പുറം ക്രിസ്ത്യൻ ബ്രദർ ചർച്ചിലെ സഹോദരി സഹോദരന്മാർ അവരുടെ പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും കൂടി അറിയിക്കുകയാണ്.
And also making known the greetings from my mother assembly from all the brothers and sisters.
സോറൻ റോയ് മാത്യു സമർപ്പിച്ച പോലെ ഇപ്രാവശ്യം ഞാനും ഭാര്യയും കൂടിയാണ് വന്നത്.
As brother Roy Matthews reminded, I have come with my wife this time.
ഞങ്ങൾക്ക് നാല് മക്കളാണുള്ളത്.
We have four children.
അവരുടെ എല്ലാവരുടെയും വിദ്യാഭ്യാസം കഴിഞ്ഞു. മൂന്ന് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞു.
All of them have completed their education. Three of them are married.
അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ എൻ്റെ ഭാര്യയുടെ പ്രധാനമായ ജോലി ഈ മക്കളെ വളർത്തുക, അവരെ പരിശീലിപ്പിക്കുകയാണ്. ഞാൻ മിക്കവാറും വീട്ടിൽ കാണുകയില്ല.
In the earlier part, my wife's main ministry was to look after my children because brother used to not be there in the house.
അതുകൊണ്ട് അവളുടെ ജീവിതം മിക്കവാറും വീടിൻ്റെ ചുവരുകൾക്കകത്തായിരുന്നു.
സോ മൈ വൈഫ്സ് ലൈഫ് വാസ് ലിമിറ്റഡ് വിദിൻ ദി ഫോർ വാൾസ് ഓഫ് ദ ഹൗസ്.
പിന്നീട് പേരൻസ് രണ്ടുപേരുണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചു.
ഷി ഓൾസോ ഹാഡ് ടു ലുക്ക് ആഫ്റ്റർ ദി പേരൻസ്. ദേ ആർ ഓൾസോ പ്രൊമോട്ടഡ് ടു ഗ്ലോറി.
അപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ സൗകര്യപ്രദമായ സമയമാണെന്ന് കണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്.
And becoming evident that this is the time where we can travel together, we have decided to do that in the recent times.
അങ്ങനെ ഈ പ്രാവശ്യം ഇവിടെ വരാനിടയായതിലും ഒരു പ്രത്യേകമായ സന്തോഷമുണ്ട്.
And that is the reason we were able to come like this together, and that is a matter for joy.
കഴിഞ്ഞ ഡിസംബറിലാണ് ഇവിടെ സഭ ആലോചിച്ച് സർ റോയ് മാത്യൂസ് എന്നെ ഇക്കാര്യം അറിയിക്കുന്നു, വരാനായിട്ട് ക്ഷണിക്കുന്നത്.
It was during the last December that I got the invitation from this assembly.
അപ്പൊ എന്നോട് ചോദിച്ച പ്രത്യേകമായ വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ രണ്ടു മൂന്ന് വിഷയങ്ങൾ പറഞ്ഞു.
സോ ഐ മേഡ് നോൺ ടു ഓർ ത്രീ ടോപ്പിക്സ്.
അതൊന്നും നിങ്ങൾക്ക് ബോധിച്ചില്ല.
നൺ ഓഫ് ദം വേർ പ്ലീസിംഗ് ടു യു.
നിങ്ങൾക്ക് ബോധിക്കാഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഞാനാണ്.
ആൻഡ് ഐ എം ദ വൺ ഹൂസ് മോസ്റ്റ് ഹാപ്പി ബിക്കോസ് യു ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആക്സെപ്റ്റബിൾ.
തന്ന വിഷയം യോഹന്നാന്റെ ലേഖനങ്ങളാണ്.
ആൻഡ് ദി സബ്ജക്ട് ഗിവൻ ടു മീ വാസ് ദി എപ്പിസോഡ്സ് ഓഫ് ജോൺ.
അത്യാവശ്യം കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് എനിക്ക് അറിയാമായിരുന്നു.
ഐ ന്യൂ സർട്ടൻ ട്രൂത്ത്സ് ഫ്രം ദാറ്റ് പാർട്ട് ഓഫ് ദി സ്ക്രിപ്ചർ.
എന്നാൽ അത് പഠിക്കാൻ എനിക്ക് ഒരു അവസരം ഉണ്ടായില്ല, ആവശ്യം വന്നില്ല.
ബട്ട് ഐ ഹാഡ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി.
ഐ നെവർ ഹാഡ്.
ഐ ഡിഡ് നോട്ട് ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി.
അതുകൊണ്ട് ഈ വിഷയം തന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ എളുപ്പമുള്ള ഒരു പുസ്തകമല്ലേ, പെട്ടെന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു.
സോ വെൻ ദിസ് ടോപ്പിക് വാസ് ഗിവൻ ടു മീ, മൈ ഫസ്റ്റ് തോട്ട് വാസ് ദിസ് ഈസ് എ സ്മോൾ ബുക്ക്, ഈസിലി കാൻ ബി സ്റ്റഡീഡ്.
എന്റെ പഠനവും ധ്യാനവും എല്ലാം പ്രധാനമായിട്ടും ധ്യാനമാണ്.
മോർ ദാൻ സ്റ്റഡി ഇറ്റ് ഇസ് മെഡിറ്റേഷൻ.
സംശയമുള്ള ഭാഗങ്ങൾ വരുമ്പോൾ വ്യാഖ്യാനങ്ങളും നിഘണ്ടുകളും ഒക്കെ നോക്കാറുണ്ട്.
ആൻഡ് വെൻ ഐ എൻകൗണ്ടർ ഡിഫിക്കൽട്ട് പാസേജസ് ദെൻ ഐ വുഡ് സീക്ക് ദ ഹെൽപ്പ് ഓഫ് എ ഡിക്ഷണറി ഓർ കമന്ററി.
സത്യം പറഞ്ഞു കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ബട്ട് ദി റിയാലിറ്റി ഈസ് ഫോർ ദി പാസ്റ്റ് 10 മന്ത്സ് ഐ ഹാവ് ബീൻ സ്ട്രഗ്ലിംഗ് വിത്ത് ദിസ് പാർട്ട് ഓഫ് സ്ക്രിപ്ചർ.
ദിവസം തോറും സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ വായിക്കും, ധ്യാനിക്കും, ധ്യാനിക്കും. കിട്ടുന്ന അറിവുകളൊക്കെ ഓർമ്മയിൽ വെക്കും, കുറിച്ചു വെക്കും.
ഈച്ച് ആൻഡ് എവറി ഡേ ആസ് ടൈം പെർമിറ്റ്സ് ഐ സ്റ്റഡി ആൻഡ് മെഡിറ്റേറ്റ് ആൻഡ് ദി തോട്ട്സ് ദാറ്റ് കം ടു മീ ഐ റൈറ്റ് ഇറ്റ് ഡൗൺ.
ഇപ്പോൾ എന്റെ പ്രയാസം ഈ 9 ക്ലാസ് 19 ക്ലാസ് ഉണ്ടായിരുന്നു തീരുകയില്ല, അതുപോലെ പഠിക്കാനുള്ള കാര്യം ഇതിനകത്തുണ്ട്.
ആൻഡ് നൗ മൈ ബർഡൻ ഈസ് ദാറ്റ് ഇറ്റ് വട്ട് എവർ ഗോഡ് ഹാസ് ഗിവൻ ടു മീ ഐ കനോട്ട് കൺവേ ടു യു ഇൻ 9 ക്ലാസസ്. ഈവൻ 19 ക്ലാസസ് വുഡ് നോട്ട് ബി എനഫ്.
ഇന്നത്തെ ക്ലാസ് ഒരു പൊതു ആമുഖമായിരിക്കും.
ടുഡേസ് ക്ലാസ് വുഡ് ബി ആൻ ഇൻട്രൊഡക്ഷൻ.
അതിനുശേഷം നമ്മൾ വിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്.
ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ കം ഇൻ ടു ദ സബ്ജക്ട്.
അപ്പോൾ എനിക്ക് ഓർപ്പിക്കാനുള്ളത് എല്ലാവർക്കും നോട്ട്ബുക്കും പേനായും തന്നിട്ടുണ്ട്, സൗജന്യമായിട്ടാണ് തന്നിട്ടുണ്ട്.
ഐ വോണ്ട് റിമൈൻഡ് യു ഫ്രീലി യു ഹാവ് ബീൻ ഗിവൻ നോട്ട്ബുക്സ് ആൻഡ് പെൻസ്.
അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി എടുക്കണം.
സോ വാട്ട് എവർ ഈസ് ബീങ് സ്പോക്കൺ പ്ലീസ് ഡു റൈറ്റ് ഇറ്റ് ഡൗൺ.
ഇത് ഏതെങ്കിലും ഒരു വ്യാഖ്യാന പുസ്തകത്തിൽ എവിടെയെങ്കിലും നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചുരുക്ക ചില ഭാഗങ്ങളൊക്കെ ഞാൻ റെഫർ ചെയ്തു, ബാക്കിയെല്ലാം ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ എനിക്ക് ലഭിച്ച അറിവുകളാണ്.
The reason is that you might not find it elsewhere in any commentary or anything because the major portion of what I'm going to share is I have been asking the Lord and receiving.
അതിലെ പല ഭാഗങ്ങളും ആഴമേറിയ ഉപദേശ സത്യങ്ങളാണ്.
And many of those will be very deep scriptural doctrines.
അതെല്ലാം ലളിതമായി സാവകാശം പറയാമെന്ന് വിചാരിക്കുകയാണ്.
And I consider that I will convey it to you in a very simple language.
ഈ ദിവസങ്ങളിൽ നിങ്ങൾ യോഹന്നാന്റെ ലേഖനങ്ങൾ വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നാമത്തെ ലേഖനം വായിക്കണം, പല പ്രാവശ്യം വായിക്കണം.
And my request is that you should read the first epistle of John several times.
അപ്പോൾ എനിക്ക് ദൈവം തന്ന അറിവുകളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാം ചേർത്ത് ചിന്തിച്ച് പഠിച്ച് നല്ല നിശ്ചയമുള്ളവരായിട്ട് മാറാൻ നമുക്ക് ഇടയാകണം.
And maybe you will be able to receive even more thoughts than I have been able to receive, and together we will be able to be steadfast in the word.
വിജയകരമായ ആത്മീയ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്.
The title is The Secrets of a Victorious Christian Life.
നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, വീണ്ടും ജനിച്ചവരാണ്.
We are all saved children of God.
നമുക്ക് എങ്ങനെ കുറെ കൂടെ മെച്ചപ്പെടാനായിട്ട് കഴിയുമെന്ന് വിചാരിക്കണം.
But let us just consider how can we better our Christian life.
നമ്മൾ ആരും ആ വളർച്ചയുടെ പൂർണ്ണതയിൽ എത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല.
And none of us, I don't think we have reached the perfection of our growth.
അതുകൊണ്ട് നമുക്ക് കുറെ കൂടെ പ്രയോജനപ്പെടണം, വളരണം, നന്നാകണം, കർത്താവിന് പ്രസാദമുള്ളവരായി ജീവിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടാകും.
Therefore we should have the desire that we should be able to become much more better, more pleasing in the sight of the Lord.
അങ്ങനെയുള്ള ആഗ്രഹത്തോടെ ഈ ലേഖനത്തിലേക്ക് നമുക്ക് വരാനും പഠിക്കാനും കഴിയണം.
With that attitude we should be able to come into this epistle and try to study.
നമുക്കറിയാം ലോകത്തിലെ ആളുകൾ, ഒരു ഭാഗം ആളുകൾ ജനിച്ചത് പരാജയപ്പെട്ട് മരിക്കാൻ വേണ്ടിയാണ്.
We know that a major portion of the people in the world, they are born to die in failure.
ശരിയല്ലേ?
Is that not the truth?
ഒന്നുമല്ലെങ്കിൽ മരണത്തിന്റെ സമയത്ത് കൈ വളർത്തി കാണിച്ച് പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് മരിക്കും.
At least at the time of death many of them would open up their hands and accept that they are a failure.
എന്നാൽ മറുവശത്ത് വീണ്ടും ജനിച്ച ആളുകൾ,
but on the other side those who are born again,
അവർ വിജയികളായി ജീവിച്ച് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്.
They are ones who have led a victorious life and then being transformed into a state of deathlessness.
ഇതാണ് ലോകത്തിലെ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം.
Now this is the difference between the people of the world.
ഇതിൽ നമ്മൾ രണ്ടാമത്തെ ഭാഗത്തുള്ളവരാണ്.
And we are belonging to the latter part.
വിജയികളായി ജീവിക്കണം.
We have to live as victors.
അങ്ങനെ ജീവിച്ച് 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 മരണമില്ലായ്മയിലേക്ക് നമ്മൾ മാറ്റപ്പെടണം.
And having lived a victorious life we should be translated into a deathless state.
ഇനി ദൈവവചനത്തിന്റെ പ്രമാണം അനുസരിച്ച് ലോകത്തിൽ മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട്, നിങ്ങൾക്കറിയാം.
According to the principles of the word of God three types of people in the world.
പൗലോസ് 1 കൊരിന്ത്യർ 2-3 അധ്യായങ്ങളിൽ അതേ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
Paul is talking about it in 1 Corinthians and 2 Corinthians.
ഒന്ന്, ജീവിതത്തിൽ ഒരു മാറ്റവും വരാത്ത പ്രാകൃതന്മാരായ ആളുകൾ.
The natural man where there is no transformation in his life at all.
രണ്ടാമത്, രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ആത്മീയ വളർച്ച പ്രാപിക്കാത്ത ജഡികന്മാരായിരിക്കുന്ന ആളുകൾ.
The second group is though they are born again but they have not attained spiritual growth and living a carnal life.
മൂന്നാമത്തെ കൂട്ടം ആത്മീയരായിരിക്കുന്ന ആളുകൾ.
The third group is the spiritual group.
വിജയികളായിരിക്കുന്ന ആളുകൾ.
They are the victors.
അതിൽ നമുക്ക് ഈ രണ്ട് കൂട്ടത്തിലായിരിക്കാൻ കഴിയും. ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടു, ഒരു ശരാശരി വിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിയും, അതുകൊണ്ട് കർത്താവിന് പ്രയോജനമില്ല, നമുക്ക് പ്രതിഫലം ഉണ്ടാകുകയല്ല.
We can belong either to two of these groups. We are born again and leading a very average Christian life and there is no profit for us or for the Lord.
എന്നാൽ വിജയികളായി ജീവിച്ചാൽ നമുക്ക് പ്രയോജനമുണ്ട്, കർത്താവിന് മഹത്വമുണ്ട്, നമുക്ക് പ്രതിഫലം കിട്ടുകയും ചെയ്യും.
But if we lead a victorious life it will be profitable for us and the glory will be unto the Lord and we'll be given the rewards.
പൊതുവേ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ പരാജയപ്പെട്ട ജഡികന്മാരായി തീർന്ന ഒരുപാട് വിശ്വാസികളുടെ കഥയുണ്ട്.
When we examine the New Testament we will be able to come to find a lot of believers who have failed as carnal people.
ഗലാത്യ വിശ്വാസികളോട് പറയുമ്പോൾ നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം, പക്ഷേ ഇപ്പൊ അങ്ങനെയല്ലല്ലോ.
Regarding the Galatians Paul is reminding them you had run a good race but now that is not the state of affair.
എബ്രായ വിശ്വാസികളോട് പറയുമ്പോൾ നിങ്ങൾ പരിജ്ഞാനമൂർത്തി പ്രാപിച്ചില്ലല്ലോ, ഇത്ര നാളായില്ലേ.
And to the Hebraic saints he is saying that you have not received the fullness of knowledge.
നമ്മുടെ ജീവിതത്തിന്റെ അവസാന സമയമാകുമ്പോൾ എബ്രായ ലേഖനം 11:7 സഭയുടെ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നമുക്ക് ബാധകമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക. കൺസിഡറിംഗ് ദ സം ഓഫ് ദർ ലൈഫ്സ് എന്നൊരു പ്രയോഗമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക നന്നായിരിക്കാൻ കഴിയണം.
And when we come to the very end of our life as it is mentioned in the book of Hebrews it should be able to say that the sum of our life it was blessed or good.
നമുക്ക് കോവിഡ് കഴിഞ്ഞ ശേഷം മനുഷ്യന്റെ ജീവിതം വളരെ ക്ഷണികമാണ്, പണ്ടത്തേനേക്കാൾ ക്ഷണികമാണ്.
We know after the COVID the life of man has become very temporal.
ഒരു അസുഖവും ഇല്ലാതിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ്.
People who are not sick at all suddenly they fall down dead.
അപ്പൊ നമുക്ക് ജീവിതത്തെ കുറിച്ചും അതിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് ഗൗരവമായിരിക്കുമ്പോൾ ഇതിനപ്പുറത്ത് എപ്പോഴാന്ന് അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഈ ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തി വിജയികളായിട്ട് ജീവിക്കാൻ കഴിയും.
So when we are burdened with the anxieties of life and thinking about what is going to happen beyond this, whatever time we have at hand, let us be able to use it profitably.
അതിന് കോവിഡ് കഴിഞ്ഞ ശേഷം എന്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ഭാരം, ഇന്ന് കിട്ടി നാളെ കാണുമെന്ന് ഒരു തോന്നുന്നില്ല, കാരണം അത്ര ക്ഷണികമാണ് ജീവിതം.
And after COVID, there is one thought that is always in my mind. Today, the day I have got, after this, I do not know.
അങ്ങനെയാണ് കർത്താവിനടുക്കെ നമ്മൾ ചെല്ലണ്ടേ.
Then we have to stand in the presence of the Lord.
ഓ പരാജയപ്പെട്ടവർ എന്നുള്ള ലേബലിലാണോ ചെല്ലുന്നത് അതോ വിജയികളായി ചെല്ലാൻ കഴിയുമോ?
Are we going to stand before him with the label of failures or as victors?
വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം.
Therefore we have to consider this portion very seriously.
ആരാണ് വിജയികൾ വാസ്തവത്തിൽ?
Now who are truly the victors?
ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്ക് ദൂതുകൾ എഴുതിയിട്ടുണ്ടല്ലോ രണ്ടാം മൂന്ന് അധ്യായങ്ങളിൽ.
We know the message to the churches in the book of Revelation chapter 1 and 2.
നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും.
You would have studied.
ആ ഏഴ് സഭകൾക്കും ദൂതുകൾ എഴുതുമ്പോൾ അവസാനം പറയുന്നത് ജയിക്കുന്നവന് ഞാൻ ഇന്നത് കൊടുക്കും.
And in the message to the seven churches at the last end it is mentioned to the one who is victorious he will be given this.
ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും.
And to the one who is victorious I will give him the hidden manna.
ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും.
And to the one who is victorious I will give him the fruit of the fruit of life.
ജയിക്കുന്നവന് ഞാൻ പുതിയൊരു പേര് കൊടുക്കും.
And to the one who comes out as a victor I will give him a new name.
ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല.
And to the one who is victorious he will not be harmed by the second death.
അപ്പോൾ പരാജയപ്പെടുന്നവർക്കോ?
So what about the case of the failures?
ചോദിച്ചാൽ മനസ്സിലായല്ലോ.
The question is clear.
ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല.
To the one who is victorious he will not be harmed by the second death.
അപ്പോൾ ജയിക്കാത്ത വിശ്വാസികൾക്കോ?
So what about the ones who are not victorious?
രണ്ടാം മരണത്താൽ ദോഷം വരുമെന്നല്ലേ?
Does it not mean that they will be harmed by the second death?
അപ്പോൾ നമ്മുടെ കാര്യം എന്തായി തീരും?
So what will happen to our own case?
രണ്ടാം മരണത്താൽ ദോഷം വരുമോ?
Will we be affected by the second death?
വരുമോ ഇല്ലയോ?
Yes or no?
സംശയമായിട്ട് നോക്കിക്കാം വെളിപ്പാട് രണ്ട് മൂന്ന്. ഞാൻ ഇനി എല്ലാം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ.
I will be asking you questions only.
എല്ലാം ശരി ഉത്തരം കിട്ടണം എന്ന് എനിക്ക് നിർബന്ധമില്ല. എല്ലാം ശരി ഉത്തരമാണ് പിന്നെ ഈ ക്ലാസിന്റെ ആവശ്യമില്ലല്ലോ.
And I am not expecting right answers always.
ഇവിടെ ഈ സഭകളിലെ പ്രസംഗത്തിന്റെയും പഠനത്തിന്റെയും ആവശ്യകതയെ കുറിച്ച് മുമ്പേ നമ്മൾ കേൾക്കുകയുണ്ടായി.
We listened earlier to the need for teaching and preaching in the church.
ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോയ ഒരു സഭയുണ്ട് പുതിയ ലേഖനങ്ങളിൽ, പുതിയ എഴുത്തുകളിൽ.
In the New Testament epistles we find a church who took this forward equally.
അപ്പോസ്തല പ്രവൃത്തികളാണ്.
It is in the book of Acts.
പുതിയ നിയമത്തിലെ ഏറ്റവും നല്ല മാതൃകാ സഭ.
That is the most exemplary church in the New Testament.
അത് അന്ത്യോക്യ സഭയാണ്.
That is the church in Antioch.
ആ സഭയെ മാതൃകാ സഭയായി പരിഗണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം,
the reason that Antioch church was the exemplary church,
അവിടെ പ്രസംഗിച്ചു.
Because they preached.
രണ്ട് പ്രബോധിപ്പിച്ചു.
Second they exhorted.
മൂന്ന് പഠിപ്പിച്ചു.
And thirdly they taught.
ഈ മൂന്ന് വാക്കുകൾ കാണുന്നുണ്ട്.
We can find these three terms there.
പ്രസംഗിച്ചു.
They preached.
പ്രബോധിപ്പിച്ചു.
They exhorted.
പഠിപ്പിച്ചു.
And they also taught.
വർഷങ്ങൾ നീണ്ടു നിന്ന പഠനമായിരുന്നു.
And the study was for a long period of time.
അപ്പോൾ ഒരു സഭയ്ക്ക് ആത്മീയമായിട്ട് വളരണമെങ്കിൽ,
So if the church has to grow spiritually,
പ്രസംഗം വേണം.
There should be preaching.
പ്രബോധനം വേണം.
There should be exhortation.
എന്താ പ്രബോധനം എന്ന് പറഞ്ഞാൽ?
What does that mean?
തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന തിരുത്തുന്നതാണ് പ്രബോധനം.
It is the corrective measures regarding the errors.
ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
This is a difficult thing to do.
ഒരാളുടെ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ വചനത്തിലൂടെ അതിനെ തിരുത്തി കൊടുക്കണം.
When we find that the going of a person is not right, we should correct his path in accordance with the scripture.
അതേ സമയത്ത് തുടർമാനമായ പഠിപ്പിക്കൽ ടീച്ചിംഗ് ഉണ്ടായിരിക്കണം.
While at the same time there should be teaching.
എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം ഇന്ന് ആളുകൾ ഞാൻ പലയിടത്തും പറയാറുണ്ട്.
There is one thing that gives me great sadness during these days.
ഞങ്ങളൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ കാലത്ത് ഒരു 10-40-50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രസംഗകരെല്ലാം നല്ല ടീച്ചേഴ്സ് ആയിരുന്നു.
40-50 years before when I started for the ministry all our preachers were good teachers.
ഇവിടെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം.
Most of the elderly here they know that.
ഞങ്ങളെ കുമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ആളുകളൊക്കെ നല്ല പ്രസംഗരും ടീച്ചേഴ്സുമായിരുന്നു.
Now all our teachers in the Kumbanad Bible School they were also very good preachers.
പക്ഷേ നമ്മുടെ സഭകൾക്ക് കേരളത്തിലെ സഭകൾക്ക് ഈ ടീച്ചിങ്ങിനേക്കാൾ കൂടുതൽ ഇഷ്ടം പ്രീച്ചിംഗ് ആണ്.
But the churches in Kerala they are more fond of preaching than teaching.
അതുകൊണ്ട് ഈ ശുശ്രൂഷകന്മാരായിട്ട് വരുന്ന ആളുകളെല്ലാം പ്രസംഗകരായി മാറുന്നു. മോശമാണെന്ന് ഞാൻ പറയുകയല്ല, വളരെ അത്യാവശ്യമാണ്.
And therefore those who are turning out and coming for the Lord's work they all become preachers.
എന്നാൽ സംശയാതീതമായി ദൈവജനം ആളുകളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ആവശ്യങ്ങളും ഇന്ന് കുറഞ്ഞു വരികയാണ്.
But today the opportunities and also the means to teach the people to remove all the doubts that kind of opportunities are reducing.
അതുകൊണ്ട് വരുന്ന കുഴപ്പം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കേരളം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ തെറ്റായ പഠിപ്പിക്കലുകളുള്ള കൂട്ടങ്ങളിൽ അബദ്ധവശാൽ ചെല്ലാൻ ഇടയാകും. തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കില്ലാതെയായിരുന്നു.
And the result of that is many of our young believers, when they go out of Kerala to distant places, they would encounter false teaching, and having no ability to discern between right and wrong doctrines, they would follow the wrong doctrines.
നമ്മുടെ ക്ലാസ്സുകൾ പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് നമ്മൾ പഠിക്കും, ആഴമായിട്ട് പഠിക്കും.
In our classes we study about the baptism of the Holy Spirit. Anointment of the Holy Spirit.
അതുപോലെ ദൈവിക തൃത്വത്തെ കുറിച്ച് പഠിക്കും.
We also teach about the Trinity.
അതൊക്കെ ആൾ വിചാരിക്കും അതെല്ലാം വലിയ പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്നു. അല്ലല്ല, ഏത് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകാവുന്ന പോലെ നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയും.
Many people think that it is all only for the scholarly to understand, but the real fact is that even a little child can understand, and we can teach it in that way.
അപ്പോൾ ഇത്ര ആഴമുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി പഠിപ്പിക്കുന്നതുകൊണ്ട് ആരും ക്ലാസ് മുടക്കരുത്.
And therefore such deep doctrines when we are teaching in such a very simple manner, please none of you stay away from the classes.
ഈ വെളിപ്പാട് രണ്ടാം അധ്യായത്തിലേക്ക് നോക്കാം.
Let us look at Revelation chapter 2.
ഏഴാമത്തെ വാക്യം.
Revelation chapter 2 and verse 7.
ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും.
To him who overcomes I will grant to eat of the tree of life which is in the paradise of God.
11-ാമത്തെ വാക്യം.
Read verse 11.
ജയിക്കുന്നവന് ഞാൻ ജീവകിരീടം നൽകും.
He who overcomes I will give him the crown of life.
ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. 11-ാം വാക്യം.
And in verse 11 he who overcomes will not be hurt by the second death.
17-ാം വാക്യം. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന, അതായത് കർത്താവായ യേശുവിന്റെ സാന്നിധ്യം ഞാൻ കൊടുക്കും.
And to him who overcomes I will give him some of the hidden manna, meaning to say the presence of the Lord will be granted to him.
ഇനി രണ്ടാം അധ്യായത്തിന്റെ അവസാനത്തിങ്കിൽ
towards the end of
chapter
2 verse 26
ജയിക്കുന്നവനെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും.
To him who overcomes I will give authority over the nations.
മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ജയിക്കുന്നവനെ ഞാൻ വെള്ളയുടുപ്പ് നൽകും.
Chapter 3 verse 5 to him who overcomes he will be clothed in white garments.
12-ാമത്തെ വാക്യത്തിൽ ജയിക്കുന്നവനെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാകും, ഒരിക്കലും അവൻ അവിടെ നിന്ന് പോകയില്ല.
He who overcomes I will make him a pillar in the temple of my God and he will not go out from it anymore.
21-ാമത്തെ വാക്യം.
Verse 21.
ജയിക്കുന്നവനെ ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും.
To him who overcomes I will grant to him to sit down with me on my throne.
അപ്പോൾ ഏഴ് സ്ഥലങ്ങളിൽ ജയിക്കുന്നവനെ കൊടുക്കും, ജയിക്കുന്നവനെ കൊടുക്കും, ജയിക്കുന്നവനെ കൊടുക്കും.
So in all of these portions it is mentioned to him who overcomes he will be granted.
നമ്മൾ എല്ലാവരും എപ്പോഴും ജയിക്കുന്നവരാണല്ലോ.
We are not people who always are victorious.
അപ്പോൾ നമ്മുടെ കാര്യം എന്തായി തീരും?
So what will happen to our own cases?
രണ്ടാം മരണത്താൽ ദോഷം വരുമോ?
Will we be hurt by the second death, for example?
രണ്ടാം മരണം എന്ന് പറഞ്ഞാൽ നരകമാണല്ലോ.
Second death means the hell.
അങ്ങനെയാണെങ്കിൽ പോയല്ലോ, കേസ് പോയി.
If that is the case then our cause is lost.
വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് ജയിക്കുന്നവൻ.
The reality is that the term one who overcomes is used regarding every person who is saved.
ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കാം.
Let us read from 1 John chapter 1 and
chapter 5.
Yeah, 1 John chapter 5 and verse 1.
5.
Verse 5.
യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ?
Who is the one who overcomes the world but he who believes that Jesus is the son of God?
അപ്പോൾ ആരാണ് വിജയി?
Who is the one who overcomes the world?
ലോകം പറയും ഏറ്റവും വലിയ പണക്കാരനാണ് വിജയി.
The world would claim that the most wealthiest person he is the one who is the victor.
ഏറ്റവും വിദ്യാഭ്യാസമുള്ളവനാണ് വിജയി.
The most educated he is the victor.
ഏറ്റവും സൗന്ദര്യമുള്ള ആളാണ് മത്സരത്തിലെ വിജയി.
The most handsome he would be the one who overcomes.
വിജയി അത്ലറ്റുകളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആൾ വിജയി.
The most best performing athlete he is the one who will be a victor.
ഏറ്റവും നല്ല നടൻ വിജയി.
The best actor he would be.
വാസ്തവത്തിൽ ആരാണ് വിജയി?
But in reality who is the one who is the victor?
യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു വിജയി?
Who is the one who overcomes the world but he who believes that Jesus is the son of God?
അപ്പോൾ ദൈവവചനത്തിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ എല്ലാവരും വിജയികളാണ്.
So according to the teaching of the scriptures those who believe on the Lord Jesus Christ and that he is the son of God they are all overcomers.
അതിൽ ആത്മീയ വളർച്ച പ്രാപിക്കാത്ത വിശ്വാസികൾ കണ്ടേക്കാം.
In that group there might be believers who have not attained spiritual growth.
ഒരുപക്ഷേ ചിലപ്പോൾ ജഡികന്മാരായിരിക്കുന്ന വിശ്വാസികളും കണ്ടേക്കാം.
Sometimes you might also find carnal believers.
പക്ഷേ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും നൽകാൻ കഴിയുന്ന പൊതുവായ കുറെ പേരുകളുണ്ട്.
ബട്ട് ദേർ ആർ സർട്ടൻ ജനറൽ നെയിംസ് ദാറ്റ് കാൻ ബി ഗിവൻ ടു എവരിവൺ ഹു ഈസ് സേവ്ഡ്.
എന്ത് പേരൊക്കെ കൊടുക്കാം രക്ഷിക്കപ്പെട്ടവർക്ക് വേദപ്രകാരം?
അക്കോർഡിംഗ് ടു ദി സ്ക്രിപ്ചേഴ്സ് വാട്ട് ആർ ദി നെയിംസ് ദാറ്റ് വി കാൻ ഗിവ് ടു സേവ് ചിൽഡ്രൻ ഓഫ് ഗോഡ്?
പല പേരും ഉണ്ടോ? നമ്മുടെ കാര്യമാണ് ചോദിക്കുന്നത്.
ഇറ്റ്സ് റിഗാർഡിംഗ് അസ്.
രക്ഷിക്കപ്പെട്ടു, വേറെ പേര്?
വി ആർ സേവ്ഡ്,
ദൈവമക്കൾ. വെൽ ആൻഡ് ഗുഡ്,
ചിൽഡ്രൻ ഓഫ് ഗോഡ്.
ഇനി അതറിഞ്ഞേ നീതിമാന്മാര്, ശരിയാ?
റൈച്ചസ്.
എന്തോ സെയിൻസ്, വിശുദ്ധന്മാര്.
സെയിൻസ്.
ഇത്രയൊക്കെ ഉള്ളോ? എന്തോ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടി,
ന്യൂ ക്രിയേഷൻ.
രാജകീയ പുരോഹിതവർഗം,
ദി റോയൽ പ്രീസ്റ്റ്ഹുഡ്.
ഇതെല്ലാം പേരുകളാ.
All of these are
names. അതുപോലെ ഒരു പര്യായപദമാണ് ജയിക്കുന്നവൻ.
And a similar synonym is the one for believers, overcomers.
ജയാളി,
the victors.
അവർ രക്ഷിക്കപ്പെട്ടവരിൽ ജയാളികളും പരാജയപ്പെട്ടവരുമില്ല.
So among the saved children of God there are no two groups, the victors and the failures.
യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും വിജയികളാണ്.
Everyone who believes that Jesus is the son of God, they are all overcomers.
എന്തുകൊണ്ട് നാം എല്ലാവരും വിജയികളായിരിക്കുന്നത്?
Why we are all have become victors?
റോമാലേഖനം 8:26-27 പറയുന്നത്,
in Romans chapter 8 verses 26-27,
നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി കളയുന്നത് എന്ത് അല്ലെങ്കിൽ ആര്?
What power is there that can separate us from the love of God?
ജീവനോ മരണമോ?
Whether it be life or death.
ആപത്തോ നഗ്നതയോ?
Whether is it peril or nakedness.
വാളോ മരണമോ?
Sword or death.
ഇതൊന്നും ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയയില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത പറയുകയാണ്, നാം ആരാണ്? We are more than conquerors.
Having said that none of these can separate us from the love of God, then it says that we are more than conquerors.
നാം പിശാചിന്റെ പക്ഷത്തു നിന്ന് പിശാചിനെ പരാജയപ്പെടുത്തി യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്നതുകൊണ്ട് ആ വിജയികളുടെ കൂടെ നാം ആയതുകൊണ്ട് നാം എല്ലാവരും വിജയികളാ.
ബിക്കോസ് വി ഹു വർ വൺസ് ഓൺ ദ സൈഡ് ഓഫ് ദ ഡെവിൾ ആൻഡ് ഹാവിംഗ് ഓവർകം ഹിം ആൻഡ് ക്രോസ്ഡ് ഓവർ ടു ദ സൈഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, വി ആർ ഓൾ ബിക്കോസ് ഓഫ് ദാറ്റ് ഓവർകമേഴ്സ്.
രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായെന്ന് വിചാരിക്കുക.
ലെറ്റ് അസ് ഇമാജിൻ ദാറ്റ് ദേർ ഇസ് എ വാർ ബിറ്റ്വീൻ ടു നേഷൻസ്.
അതിൽ ഒരു രാജാവും പടയാളികളും തോറ്റുപോയി.
ആൻഡ് വൺ കിങ് ആൻഡ് ഹിസ് സോൾജേഴ്സ് ദേ ആർ ഡിഫീറ്റഡ്.
മറുവശത്തെ രാജാവും പടയാളികളും വിജയിച്ചു.
ദി കിങ് ഓൺ ദി അതർ സൈഡ് ആൻഡ് സോൾജേഴ്സ് ദേ ബിക്കേം വിക്ടേഴ്സ്.
അവിടെ പരാജയപ്പെട്ട കൂട്ടത്തെ രാജാവിനെ കുറിച്ചും ജനത്തെ കുറിച്ചും പറയാൻ കഴിയുന്ന അവരെല്ലാം പരാജയപ്പെട്ടവർ.
Regarding the king and the soldiers who were defeated, we would call them as failed people.
ഈ മറുവശത്തെ വിജയിച്ച ആളുകളിൽ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടുന്നത് വാസ്തവത്തിൽ?
But on the other side, those who have become victors, to whom will the credit be accounted?
രാജാവിന്.
It will be for the king.
ആ രാജാവിന്റെ കൂടെ യുദ്ധത്തിൽ പോയ പടയാളികൾ, പക്ഷേ രാജാവ് പോയി കാണുകയല്ല, ആ പടയാളികൾ യുദ്ധം ചെയ്തു.
It was the soldiers who were fighting the battle. The king would have just been looking at them.
ചിലർ വെടിവെച്ചവരായിരിക്കും.
Maybe some people did not do anything. Some
വാൾ ഉപയോഗിച്ചവരായിരിക്കും.
Might have used the sword or
കുറേ ആളുകൾക്ക് ഒന്നും ചെയ്യാനായിട്ട് വന്നിട്ടില്ല.
Some people did not do anything at all.
ചില ആളുകൾ ഡോക്ടേഴ്സ് ആയിരിക്കും.
Some might have been doctors in the
battle. Nurses ആയിരിക്കും.
Or nurses.
കുക്കുമാരായിരിക്കും.
Or cooks.
Engineers ആയിരിക്കും.
Or engineers.
ആ മൊത്തത്തിലുള്ള ആളുകളെയും രാജ്യത്തെയും രാജാവിനെയും ജനത്തെക്കുറിച്ച് പറയുന്നത് അവർ വിജയികളാണ്.
But regarding that whole group of people and the nation and the king, they are victors.
അപ്പോൾ യേശു കർത്താവിനെ സ്വീകരിച്ച ദൈവത്തിന്റെ ജനം, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ, ഞാൻ ക്ഷീണിച്ചു പോയല്ലോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, എന്റെ ജീവിതം ആകെ തകർന്നു പോയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ മറുവശത്തേക്ക് നോക്കിയിട്ട് എന്റെ കർത്താവ് മൂലം, വിജയിയായ കർത്താവ് മൂലം ഞാനും വിജയിയാണ്, more than a conqueror എന്ന് പറയാൻ കഴിയും.
So the children of God are looking at their own lives and looking at the weaknesses and failures that have occurred. If they are thinking that we have failed, we can look up unto the king Jesus, who is a victor, and we can say like this, that we are more than conquerors because of him.
അപ്പോൾ സ്ഥാനീയമായി നമുക്ക് ആരാണ്?
So positionally, who are we?
സ്ഥാനീയമായി നാം എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് വായം തുറന്നേ. സ്ഥാനീയമായി നാം എല്ലാവരും വിജയികളാണ്.
So positionally we are all overcomers.
എന്നാൽ പ്രായോഗികമായി നമുക്ക് കുറേ കൂടെ വിജയം നേടേണ്ടതായിട്ടുണ്ട്.
But practically we have to attain more victories.
ഇതാണ് ഈ ജനറൽ എപ്പിസോഡ് എന്ന് പറഞ്ഞ പൊതുവായ ലേഖനങ്ങളുടെ എല്ലാം കേന്ദ്ര വിഷയം.
That is the central subject of all the general epistles.
ഏതാ ജനറൽ എപ്പിസോഡ് എന്ന് പറയുന്നത്?
Which are the general epistles?
അങ്ങനെ കുറെ ലേഖനങ്ങൾ ഉണ്ടല്ലോ.
There are some epistles grouped as general epistles.
ഇനി ബൈബിളിനെ ഉപമിച്ചിരിക്കുന്നത് ഒരു വിളക്കിനോടാണ്. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം കുട്ടികൾക്ക് പോലും അറിയാമല്ലോ. 119-105, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രഭ. ദൈവജനത്തെ ഒരു വിളക്കിനോട് ഉപമിച്ചിട്ടുണ്ട്.
Now the word of God has been likened to a lamp.
അത് സമാഗമന കൂടാരത്തിലെ ഒരു വിളക്കിനോടാണ്.
And that is to a lamp in the tabernacle.
ആ വിളക്കിന്റെ രൂപം നിങ്ങൾക്കറിയാം. രണ്ട് വശങ്ങളിൽ മൂന്ന് കവരങ്ങൾ വീതവും നടുക്ക് ഒരു സാക്ഷാൽ തണ്ടുമുണ്ട്.
And you know the shape of that lamp. It has got three branches on either side, and on the center it has got the main lampstand.
അതിന് ആറ് കവരങ്ങൾ ഉള്ളത്.
And why there are six branches on either side?
ഈ ആറ് കവരങ്ങളിൽ ഏതെങ്കിലും ഏഴ് കവരങ്ങളിൽ ഒരു കവരത്തിലേക്ക് എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ അത് ഏഴിലും ഒരേ ലെവൽ വാട്ടർ ലെവൽ ഒരുപോലെ ആയിരിക്കും.
And the reason is that through one of the branches if you pour the oil, then the oil will arise equally in all the seven of the lobes.
അപ്പോൾ ഇതിന് നടുക്കുള്ള തണ്ടാണെന്ന് വിചാരിക്കായത്.
So imagine that this is the central branch.
ഇടതുവശത്ത് മൂന്ന് കവരങ്ങളുണ്ട്.
And on the left side there are three branches.
വലതുവശത്ത് മൂന്ന് കവരങ്ങളുണ്ട്.
And on the right also there are three.
ഇടതുവശത്തെ മൂന്ന് കവരങ്ങൾ വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിലെ മൂന്ന് ഭാഗങ്ങളാണ്.
And the three branches of the left side they are likened to the Old Testament.
വലതുവശത്തെ മൂന്ന് കവരങ്ങൾ പുതിയ നിയമത്തിന്റെ മൂന്ന് ഭാഗങ്ങളാണ്.
And the right three branches they are referring to the New Testament groups.
അപ്പോൾ പഴയ നിയമത്തെ മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം.
So what are the three groups of the Old Testament?
ആ മൂന്ന് കവരങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്.
Those three branches are burning.
അത് മുൻപോട്ട് നോക്കി കത്തുകയാണ്.
It is looking forward and burning.
മുമ്പോട്ട് എവിടേക്കാണ് നോക്കുന്നത്?
Where is it looking unto?
സാക്ഷാൽ തണ്ടിലേക്ക് നോക്കുകയാണ്.
It is looking to the main branch.
ആ തണ്ട് കർത്താവായ യേശുവിനെ കാണിക്കുന്നു.
And that is representing the Lord Jesus Christ.
നമ്മുടെ കർത്താവിന്റെ അവകാശവാദങ്ങളിൽ ഒന്ന്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും.
One of the claims of our Lord Jesus Christ is this, that I am the light of the world.
യോഹന്നാൻ 8:12.
John chapter 8 and verse 12.
അപ്പോൾ വരാൻ പോകുന്ന ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ കുറിച്ച് ഈ പഴയ നിയമത്തിലെ മൂന്ന് കവരങ്ങൾ അല്ലെങ്കിൽ 39 പുസ്തകങ്ങൾ പ്രവചിച്ച് പറഞ്ഞു.
So the three branches of the Old Testament, the 39 books of the Old Testament, in a prophecy they were prophesying about the light that is going to come.
ഇനി പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ മൂന്ന് കവരങ്ങൾ പോലെ വന്നു കഴിഞ്ഞ കർത്താവിനെ കുറിച്ച് പറഞ്ഞു.
And the 27 books of the New Testament, just like the three branches, are talking or illuminating about the Christ who came.
ഇനി പഴയ നിയമത്തിലെ മൂന്ന് പുസ്തകം മൂന്ന് ഭാഗങ്ങൾ നോക്കാം.
Again let us look at the three groups of the Old Testament.
അപ്പോൾ എങ്ങനെ തിരിക്കാം?
How can we classify them?
ഒന്ന് കുറേ ചരിത്ര പുസ്തകങ്ങൾ.
One are historical books.
രണ്ട് ഉപദേശ പുസ്തകങ്ങൾ.
Second are doctrines or teachings.
മൂന്നാമത്തെ പ്രവചന പുസ്തകങ്ങൾ.
Thirdly we have the prophecies.
പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെ മൂന്ന് ഭാഗങ്ങൾ.
The same classification in the New Testament also.
ചരിത്രം.
There is history.
ഉപദേശം.
There is teaching.
പ്രവചനം.
And also prophecy.
ഇനി പഴയ നിയമത്തിൽ എത്ര ചരിത്ര പുസ്തകങ്ങളുണ്ട്?
Now how many general books are there in the Old Testament?
Historical books.
Historical books in the Old Testament.
പഴയ നിയമത്തിൽ ചരിത്ര പുസ്തകങ്ങൾ, ചരിത്രം ചരിത്രം ചരിത്രം,
ഹിസ്റ്റോറിക്കൽ ബുക്സ്.
എവിടെ മുതലാ? ഉൽപ്പത്തി മുതല് നമ്മൾ ചരിത്രം വായിക്കുന്ന അവിടെ വരെയാണ് ചരിത്രം. ചരിത്രമേ, യോബ് ഒരു ചരിത്രമല്ല, യോബ് ഒരു ഉപദേശ പുസ്തകമാണ്.
ജോബ് ഇസ്
എസ്തേർ വരെ അറിയാമല്ലോ, എഴുതി എടുത്തോണേ. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെന്ന് കൈ കാണിച്ചാൽ ഞാൻ വളരെ സ്ലോയി പോക്കോളാം. അപ്പൊ ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയുള്ള ചരിത്ര പുസ്തകങ്ങൾ,
ദി ഹിസ്റ്റോറിക്കൽ ബുക്സ് ഫ്രം ജനസിസ് ടിൽ എസ്തേർ,
എത്ര എണ്ണം ഉണ്ട്?
ഹൗ മെനി ആർ ദേ ഇൻ നമ്പർ?
17 എണ്ണം.
There are 17 of them.
അത് കഴിഞ്ഞ ഉപദേശ പുസ്തകങ്ങൾ.
After that we have the teaching books of teaching.
ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെ ഉപദേശ പുസ്തകങ്ങൾ.
From Job till Song of Solomon.
എത്ര എണ്ണം ഉണ്ട്?
How many are there?
5 എണ്ണം.
5 of them.
പ്രവചന പുസ്തകങ്ങൾ,
പ്രൊഫറ്റിക്കൽ ബുക്സ്.
യെശയ്യാവ് മുതൽ മലാക്കി വരെ.
From Isaiah till Malachi.
എത്ര എണ്ണം ഉണ്ട്?
How many are there?
17.
17.
അപ്പോൾ ഓർത്തിരിക്കാൻ ഒരു എളുപ്പമായ ഒരു ടിപ്പ് ഞാൻ പറയാം.
A tip to remember these groupings.
17 17.
17 and 17 on either side. And in the middle 5. That's very easy to
remember. ഞാൻ പലതും പഠിക്കുന്നത് ഇങ്ങനെയാ കേട്ടോ.
This is how I study.
ഈ പ്രായം കൂടുന്നൊരു ഓർമ്മ കുറയുന്നൊരു ഇങ്ങനെയുള്ള ചില ടെക്നിക്കൽ രീതിയാണ് ഞാൻ അവലംബിക്കാറുള്ളത്.
Because as I'm growing older, these are the techniques that I use to retain memory.
17 ചരിത്രം, 17 പ്രവചനം.
17 historical books and 17 prophecies.
ഇടയ്ക്ക് 5 ഉപദേശ പുസ്തകങ്ങൾ.
And 5 wisdom books or doctrinal books.
അങ്ങനെ 39 പുസ്തകങ്ങൾ മുമ്പോട്ട് നോക്കി വരാൻ പോകുന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞു.
So these 39 books are looking forward to the Christ, the coming Christ.
കർത്താവ് വന്നു.
And the Christ came.
വന്നു കഴിഞ്ഞപ്പോൾ 27 പുസ്തകങ്ങൾ എഴുതി.
And after that 27 books were written.
അവയിൽ ചരിത്ര പുസ്തകങ്ങളുണ്ട്.
In that there are historical books.
എത്ര എണ്ണം ഉണ്ട്?
How many are there?
ചരിത്രം ചരിത്രം അഞ്ച്
There are five books.
നാല് സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തി അഞ്ച് പുസ്തകങ്ങൾ.
Four gospels and the acts of the apostles. Five books.
ഇനി ഉപദേശ പുസ്തകങ്ങൾ ലേഖനങ്ങൾ എത്ര എണ്ണമുണ്ട്?
How many are there doctrinal epistles?
21. ഓർക്കാൻ വലിയ പ്രയാസമൊന്നും വേണ്ട. അഞ്ച് ചരിത്രം, പിന്നെ ഒരു പ്രവചനമുള്ള വെളിപാട്.
So there are five historical books and the prophecy is only one.
അപ്പോൾ അഞ്ച് ഒന്ന് ആറ്.
So 5 plus 1 is 6.
27 ആറ് പോയാൽ
27 minus 6.
ഇതെല്ലാം ഓർത്തിരിക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓർക്കാനുള്ളത്? അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചില കുറുക്ക് വഴി കൂടെ പഠിക്കാൻ പറ്റും.
So you can remove all of these things through shortcuts.
അപ്പോൾ 17 ചരിത്രം.
So 17 historical books.
17 പ്രവചനം.
17 prophecies.
ഇടയ്ക്ക് 5 ഉപദേശം.
And 5 doctrinal.
പുതിയ നിയമത്തിൽ.
And in the new testament.
5 ചരിത്രം.
There are 5 historical.
ഒരു പ്രവചനം.
One prophecy.
21 ലേഖനങ്ങൾ.
And 21 epistles.
ഇനി നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ഒരു ലേഖനങ്ങളിലേക്ക് തന്നെ വരാം.
And let us look at the epistles itself.
ആകെ ലേഖനങ്ങൾ.
The entire epistles.
21.
21.
അതിൽ ഏതെങ്കിലും പ്രത്യേക സഭയ്ക്ക് സഭകൾക്കോ വ്യക്തികൾക്കോ എഴുതപ്പെട്ട കുറേ ലേഖനങ്ങളുണ്ട്.
There are some epistles written either to individuals or churches.
കുറെ അങ്ങനെ അല്ലാത്ത കുറേ ലേഖനങ്ങൾ, അല്ലാത്ത ലേഖനങ്ങളെയാണ് ജനറൽ എപ്പിസ്റ്റിൽ പൊതുവായ ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത്.
Those epistles not written to any particular church or individual, they are going by the name general epistles.
അപ്പോൾ ഈ അഡ്രസ് ചെയ്യപ്പെട്ടതായ ലേഖനങ്ങൾ അതെല്ലാം പൗലോസിനാൽ എഴുതപ്പെട്ടതാണ്.
And the epistles that were addressed to a group, they were written by Paul.
അങ്ങനെയുള്ള 13 ലേഖനങ്ങളുണ്ട്.
There are 13 of such epistles.
ഫിലേമോന്റെ റോമാലേഖനം മുതൽ ഫിലേമോൻ വരെ 13 ലേഖനങ്ങൾ.
From Romans till Philemon, there are 13 epistles.
13 എണ്ണം.
13.
അതിനുശേഷം 8 എണ്ണം ഈ കാറ്റഗറിയിൽ അല്ലാത്തതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സഭയ്ക്കോ ഒരു വ്യക്തിക്കോ അല്ലാതെ എഴുതിയ ലേഖനങ്ങൾ.
After that, there are 8 epistles that were not written to any particular individual or churches.
അത് എബ്രായ ലേഖനം മുതൽ.
That is from Hebrews.
യൂദാ വരെ.
Till the book of Jude.
8 എണ്ണം.
8 of them.
അവയെ ജനറൽ എപ്പിസ്റ്റിൽസ് എന്ന് വിളിക്കും.
They are known as the general epistles.
അപ്പോൾ പൗലൂസിന്റെ ലേഖനങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്.
The most important subject of the Pauline epistles is the personal relation with the Lord.
അതോടുകൂടെ രക്ഷിക്കപ്പെട്ട് ജീവിക്കേണ്ട കാര്യമുണ്ട്, പ്രത്യാശയുടെ കാര്യമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്.
He's teaching about the salvation and how to lead the Christian life. The most important subject of the Pauline epistle is the relation with the Lord Jesus Christ.
എന്നാൽ എബ്രായ ലേഖനം മുതൽ യൂദാ വരെയുള്ള ലേഖനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസികൾ എങ്ങനെ ആത്മീയമായി വിജയികളായി ജീവിക്കണം എന്നുള്ളതാണ്.
But from Hebrews till Jude, the central topic of those general epistles is that how the believers ought to lead a victorious Christian life.
ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ?
I hope what I'm saying is clear.
ക്ലിയർ ആണോ? അതോ പതി പറയണോ? കുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ആ കുറിച്ചിട്ട് വേണ്ട അല്ലേ? അപ്പൊ പൗലൂസിന്റെ ലേഖനങ്ങളിൽ ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലായി തീരുക എന്നുള്ളതാണ് വിഷയം.
സോ ദി സെൻട്രൽ ട്രൂത്ത് ഓഫ് ദി പോളൈൻ എപ്പിസ്റ്റിൽസ് ഈസ് ഇൻ ക്രൈസ്റ്റ്, ടു ബി ഇൻ ക്രൈസ്റ്റ്.
എന്നാൽ ജനറൽ എപ്പിസ്റ്റിൽ ത്രൂ ക്രൈസ്റ്റ്, യേശു ക്രിസ്തു മുഖാന്തരം.
ബട്ട് ദി ജനറൽ എപ്പിസ്റ്റിൽസ് ദി സെൻട്രൽ തീം ഈസ് ത്രൂ ക്രൈസ്റ്റ് ഓർ ബൈ ക്രൈസ്റ്റ്.
നിങ്ങൾ നോക്കണം, എബ്രായ ലേഖനം ആ ജനറൽ എപ്പിസ്റ്റിൽസിൽ പെടുന്നതാണ്.
ഹീബ്രൂസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ജനറൽ എപ്പിസ്റ്റിൽസ്.
ആറാം അധ്യായം രണ്ടാം വാക്യം പറയുന്നത് നമുക്ക് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാം, ലെറ്റ് അസ് ഗോ ഓൺ ടു പെർഫെക്ഷൻ.
ആൻഡ് ഇൻ വേഴ്സ് 2, ചാപ്റ്റർ 6 വേഴ്സ് 2, ഹീ സേസ് ലെറ്റ് അസ് ഗോ ഇൻ ടു പെർഫെക്ഷൻ.
പത്രോസിന്റെ ലേഖനം നോക്കണം.
Let us look at the epistle written by Peter.
രക്ഷയ്ക്കായി വളരണം.
You have to grow unto salvation.
യോഹന്നാന്റെ ലേഖനങ്ങൾ വായിക്കണം.
Read the epistles of John.
നാം ആത്മീയമായിട്ട് പിതാക്കന്മാരായി തീരണം.
We have to become spiritually fathers.
യൂദയുടെ ലേഖനം നോക്കണം.
Look at the epistle to Jude.
നാം ആത്മീയമായിട്ട് പിന്നെയും പിന്നെയും വളരണം.
We have to grow spiritually.
അവർ പൊതുവായ ലേഖനങ്ങൾ ഏത് വായിച്ചാലും അപ്പോഴേ ഓർക്കണം, ഇത് എന്റെ ആത്മീയമായ വളർച്ച ജയജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കാം.
So whenever we read any of the general epistles, immediately we have to think in our mind that this is written for our spiritual victorious life.
അപ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഓരോന്നോരോന്ന് പറഞ്ഞു പറഞ്ഞു ബൈബിളിനെ കുറിച്ച് മൊത്തത്തിൽ, അതിലെ ലേഖനങ്ങൾ, ലേഖനങ്ങളിൽ നിന്ന് പൊതുവായ ലേഖനങ്ങൾ, അതിന് പ്രധാനപ്പെട്ട വിഷയം.
So I have been leading you through the background, through the Bible, then the epistles, and then also specifically the general epistles.
ഇനി നമ്മൾ ചുരുങ്ങി ചുരുങ്ങി യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിലേക്ക് വരിക.
And then we are going to focus or zoom in to the epistles of John.
യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ എഴുത്തുകാരൻ ആരാണെന്ന് പറയുന്നില്ല.
On the first epistle of John, the author is not mentioned.
നിങ്ങൾക്കറിയാമല്ലോ എത്ര പുസ്തകങ്ങളാണ് എഴുത്തുകാരൻ തന്നെ കുറിച്ച് തന്നെ പറയാത്ത പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുള്ളത്.
Do you know how many books are there in the New Testament where the author has not revealed himself?
ഏതെങ്കിലും പുസ്തകമുണ്ടോ?
Are there any books like that?
എബ്രായ ലേഖനം, ശരിയാ, എബ്രായ ലേഖനത്തിൽ എഴുത്തുകാരനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ പൗലോസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തെളിയിക്കാൻ പറ്റും.
ബുക്ക് ഓഫ് ഹീബ്രൂസ് ഡസ് നോട്ട് അഡ്രസ് ദി ഓതർ, ബട്ട് വി കൻ പ്രൂവ് ഇറ്റ്സ് പോൾ.
വേറെ ഏതെങ്കിലും പുസ്തകം?
എനി അതർ ബുക്സ്?
നാലാമത്തെ സുവിശേഷം ആരാ എഴുതിയത്?
ദി ഫോർത്ത് ഗോസ്പെൽ വാസ് റിട്ടൺ ബൈ ഹൂം?
ആരാ എഴുതിയത്? ആരാ ആരാ പറഞ്ഞേ? നാലാമത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുത്തുകാരനാണെന്ന് പറയുന്നില്ല.
In the fourth gospel does not mention John as the writer.
ബാക്കി എല്ലാത്തിനും കൂടുതൽ തെളിവുകളുണ്ട്.
There are more proofs for the others.
മത്തായി മാർക്കോസിൽ തെളിവുകളുണ്ട്, ലൂക്കോസ് താൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്.
In Matthew Mark there is proof and Luke claims to be the author.
യോഹന്നാൻ കാര്യമായ ക്ലൂ ഒന്നും തരുന്നില്ല.
But John does not give any kind of serious clue.
പക്ഷേ ചില സാഹചര്യ തെളിവുകളുണ്ട്.
But there are circumstantial evidences.
യേശു സ്നേഹിച്ച ശിഷ്യൻ ആവർത്തിച്ച് പറയുന്നുണ്ട്.
It is mentioned regarding the disciple whom Jesus loved.
യേശുവിന്റെ മരണസമയത്ത് ക്രൂശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, മറിയയെ കുറിച്ച് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ.
And while the Lord was lying on the cross, he pointed to the disciple John and said, here is your mother.
മറിയയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ.
And to Mary he said, here is your son.
അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയാൻ കാരണം.
Why did the Lord say like that?
വേറെ മൂന്നാല് സ്ത്രീകളോട് അവരോട് ആരും പറയാഞ്ഞ എന്താ?
There were other women who were standing there. Why he did not mention to them?
യോഹന്നാനോട് മാത്രം പറഞ്ഞ കാര്യം.
Why did he speak only to John?
ഇവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു.
Because they had a relation.
ശരിയല്ലേ?
Is that not the truth?
യോഹന്നാനും യേശു ഫസ്റ്റ് കസിൻസ് ആണ്, ജേർത്തിയുടെ അനിയന്റെ മക്കളാ.
Jesus and John they were first cousins.
അതാണ് യേശു സ്നേഹിച്ച ശിഷ്യനാണ്.
That is the disciple whom Jesus loved.
യേശുവിന് മാറോട് ജാരി ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച യോഹന്നാൻ മാത്രം.
He was John who had the privilege to lean on the bosom of the Lord.
അപ്പോൾ യോഹന്നാൻ തന്നെ കുറിച്ചാണ് പറയുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ.
And John himself reveals saying that the disciple whom Jesus loved.
അതൊരു സൂചനയാണ്.
And that is a point.
അതുപോലെ തന്നെ യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ എഴുത്തുകാരൻ തന്നെ കുറിച്ചൊന്നും പറയുന്നില്ല.
And in one epistle of John the writer does not address himself.
എന്നാൽ യോഹന്നാന്റെ സുവിശേഷവും ഒന്നാമത്തെ ലേഖനവും വായിച്ചാൽ ഒരാൾ എഴുതിയാണെന്ന് മനസ്സിലാക്കാം.
But when you read the John's gospel and the first epistle of John very clearly it's evident that it's the same writer.
ഉദാഹരണമായിട്ട് മൂന്ന് വാക്കുകൾ ഈ രണ്ട് പുസ്തകങ്ങളിൽ ആവർത്തിച്ചു വരുന്നു.
For example there are three terms that are repeated in the gospel and the epistles.
അത് ഈ രണ്ട് പുസ്തകങ്ങളുടെ താക്കോൽ വാക്കുകളാണ്.
And those are key words of the both the books.
Love, light, life.
It is love, light and life.
ഈ മൂന്ന് വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു.
And these three terms are used repeatedly.
അതുകൊണ്ട് ഇത് യോഹന്നാൻ തന്നെ എഴുതിയാണെന്ന് നമുക്ക് സംശയാതീതമായിട്ട് മനസ്സിലാക്കാം.
And undoubtedly we can conclude that both of these books were written by John.
നമുക്കറിയാം യോഹന്നാൻ മുക്കുവനായിരുന്നു, സെബദിയുടെ പുത്രന്മാരിൽ പെട്ട ഒരാളായിരുന്നു.
We know John, he was the son of Zebedee, he was a fisherman.
സാധാരണക്കാരനായ ഒരു മനുഷ്യൻ.
He was a very ordinary man.
അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം ഞാൻ എപ്പോഴും വായിക്കുമ്പോൾ ഒന്നാമധ്യായം ഒന്നാം വാക്യം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു വാക്യം.
Whenever I read the gospel according to John first chapter first verse is one that amazes me.
തുടങ്ങുന്നത് എങ്ങനെയാണ്?
How does it begin?
ആദിയിൽ വചനം ഉണ്ടായിരുന്നു.
In the beginning was the word.
ഇംഗ്ലീഷിൽ എങ്ങനെ?
In the beginning was the word.
In the beginning.
In the beginning was the word.
പക്ഷേ മൂലഭാഷയിൽ ദ എന്നുള്ള ആർട്ടിക്കിൾ ഇല്ല.
ബട്ട് ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ് ദി സ്പെസിഫിക് ആർട്ടിക്കിൾ ഇസ് നോട്ട് ദേർ.
പക്ഷേ ഭാഷയുടെ ശുദ്ധി അനുസരിച്ച് തർജ്ജമക്കാർ ഇൻ ദി ബിഗിനിങ് എഴുതി.
ബട്ട് ഫോർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗ്രാമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇംഗ്ലീഷ് ദി ട്രാൻസ്ലേറ്റേഴ്സ് ഇൻക്ലൂഡഡ് ദ വേർഡ്.
പക്ഷേ ശരിക്കും തർജ്ജമ ചെയ്യുകയാണെങ്കിൽ in beginning was the word and then
but a very truthful translation would be in beginning was the word.
ഇതേങ്ങ ചേർത്താൽ കുഴപ്പം എന്താ?
What is the problem if you add the word definite article the?
Definite article ചേർത്താൽ കുഴപ്പം എന്താ വരുന്നത്?
What is the problem if you add the word the?
വല്ല കുഴപ്പമുണ്ടോ?
Is there any problem?
ഒരു കുഴപ്പം ഇല്ലേ? നിങ്ങൾ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല.
God has a beginning.
എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്താൽ ആ ബിഗിനിങ്ങിനും ഒരു ബിഗിനിങ് ഉണ്ടെന്ന് വരും.
Yeah, if you add the definite article to the beginning then there is a beginning for the beginning.
സാധാരണ മുക്കാരനായ മുക്കുവനായിരുന്ന യോഹന്നാൻ എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, യോഹന്നാനെ ഭാഷയൊന്നും നോക്കണം, തിയോളജി നോക്കിയാൽ മതി.
And when the ordinary fisherman when the holy spirit was unctioning him to write it don't look at the language you just write.
അപ്പോൾ ഇത് വായിക്കുമ്പോൾ അല്ല എന്റെ ദൈവമേ അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തനം ആ ഒരു ആർട്ടിക്കിൾ ചേർത്തിരുന്നെങ്കിൽ യഹോവാസാക്ഷികാരം വിജയിക്കുമായിരുന്നു, വിജയിക്കേണ്ട, ദി ചേർക്കണ്ട എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു.
So the matter of amazement for me is that how the spirit of the Lord led him not to put the word the, otherwise the Jehovah Witnesses people would claim victory.
സാമാന്യ വിദ്യാഭ്യാസം പോലില്ലായിരുന്ന ഈ മനുഷ്യൻ എഴുതിയ യോഹന്നാന്റെ സുവിശേഷം 1, 2, 3 ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം, ക്ലാസിക് വർക്സുകളായിട്ട് കാണാം.
And this ordinary man who did not even have the normal education, a Gospel of John, the three epistles and Revelation, they are considered as classic works by this author.
നമുക്കറിയാം കർത്താവിന്റെ 11 ശിഷ്യന്മാരെയും രക്തസാക്ഷികളാക്കി മാറ്റി.
And we know that the 11 disciples of the Lord became martyrs.
യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം അനുഭവിച്ചത്.
Only John the disciple he died a natural death.
അദ്ദേഹത്തെ പത്മോസിലേക്ക് നാട് കടത്തി, വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്.
He was exiled to the island of Patmos. We see that in the book of Revelation.
അങ്ങനെ പത്മോസിലേക്ക് പോകുന്നതിന് മുൻപായിരിക്കണം സുവിശേഷം എഴുതി, ഏതാണ്ട് AD 85-90 ഇടയ്ക്ക്.
So he must have written the gospel between 85 and 90 AD before going to Patmos.
എന്നാൽ 90-95 ഇടയിലാണ് ഈ ലേഖനങ്ങളും വെളിപ്പാട് ദിവസം എഴുതാനിടയായത്. കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും ഏകദേശം.
Though we cannot put a finger on the exact date, but it is between 90 and 95 that he must have written the epistles and the revelation.
അദ്ദേഹം പത്മോസിൽ കഴിഞ്ഞ ഏകദേശം 1.5 വർഷങ്ങളാണെന്ന് കണക്കാക്കപ്പെടുന്നു.
And it is considered that almost 1.5 years after exile to Patmos.
ഏതാണ്ട് 95 വയസ്സുള്ള ആളായിട്ട് യോഹന്നാൻ മരിച്ചു.
And John died as a 95-year-old man.
യോഹന്നാനെ കൊല്ലാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണ് നോക്കിയത്?
They had tried several means to murder John.
ഏറ്റവും വലിയ ക്രിമിനലുകളെ അയക്കുന്ന സ്ഥലമായിരുന്നു പത്മോസ്.
Patmos was a time at that time populated with criminals.
പാറകളുടെ നിറഞ്ഞിരിക്കുന്ന സ്ഥലം.
A place that was very rugged with rocks.
കഴിക്കാൻ ആഹാരം ഇല്ല.
There is nothing to eat.
വല്ലപ്പോഴും തിരമാല അടിച്ച് കയറി വരുന്ന മത്സ്യങ്ങളെ ഉണക്കി തിന്നുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല.
There was only one means that is the fishes that were brought to the shore by the waves would be dried out and eaten as dry fish.
അങ്ങനെയുള്ള പത്മോസിൽ യോഹന്നാൻ കടന്നു.
And it is in that Patmos that John was sent to.
പത്മോസ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ?
Do you know what is the meaning of Patmos?
മരണത്തിന്റെ മണമുള്ള സ്ഥലമാണ്.
The place that has the smell of death.
എന്തുകൊണ്ട് അങ്ങനെ പേര് വരാൻ കാരണം?
Why that place got that name?
അവിടെ എപ്പോഴും നാറ്റമാ.
Because it had the stench of death.
എന്തിനാ നാറ്റമാ?
What is the stench?
ശവങ്ങളുടെ നാറ്റം.
The stench of decaying bodies.
പട്ടിണി കിടന്ന ആളുകൾ മരിക്കുക.
People dying of hunger.
നാട് കടത്തപ്പെട്ട ആളുകൾ മരിക്കുക.
People exiled they come to their end in that island.
ദിവസം തോറും മരിക്കുക.
They are dying day by day.
അങ്ങനെ മരിക്കുന്ന ആളുകളുടെ ശവങ്ങൾ കഴുകന്മാർ കൊത്തി തിന്നും.
And the corpses of those bodies are eaten by the vultures.
അതിന്റെ നാറ്റം കൊണ്ട് പരിസരം മുഴുവൻ നിറഞ്ഞിരിക്കുക.
And the place is filled with the stench of decaying corpses.
അപ്പൊ യോഹന്നാന്റെ അവസ്ഥ എന്തായി തീരും?
So what would have been the situation of John?
യോഹന്നാൻ വിചാരിക്കുക, പട്ടിണി കിടന്ന് 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 ഈ പകർച്ചവ്യാധികൾ നേരിട്ട് ഞാനും ചാവും.
John would have thought that even I continually being hungry and with these pestilences he would also come to an end.
ജീവിച്ചിരിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത പത്മോസ്.
The Patmos which did not lend any hope as long as there was life.
എന്നാൽ അവിടെ കിടന്നപ്പോൾ,
but while he was lying in Patmos,
പത്മോസ് ദ്വീപിൽ ഏകനായി ഞാൻ കിടന്നാലും സ്വർഗ ദർശനങ്ങളാൽ വിവശനായ യോഹന്നാൻ നമ്മൾ പാടാറുണ്ടല്ലോ.
We see that even though I was in solitude on the island of Patmos, the visions from heaven energized me.
അതുകൊണ്ട് പത്മോസിൽ യോഹന്നാൻ കിടന്നതുകൊണ്ട് നമ്മൾ ദൈവത്തോട് എന്ത് പറയണം?
And because John was in Patmos, what can we say unto the Lord?
എന്ത് പറയണം?
What can we say?
എന്നാൽ ഈ വയസ്സനായ മനുഷ്യനോട് ഈ ചെയ്തു ചെയ്യാമായിരുന്നു അല്ലേ?
We would ask like this, Lord, should you have done this to such an aged person?
നിന്റെ കസിൻ അല്ലേ ഒന്നും അല്ലെങ്കിൽ?
Was he not your cousin?
നിന്റെ മാറോട് ജാരിയിരുന്ന ആളല്ലേ?
The one who was leaning on your bosom.
നീ സ്നേഹിച്ച ശിഷ്യനല്ലേ?
The disciple whom thou loved.
അവൻ ഇങ്ങനെ കഷ്ടപ്പെടുത്താവോ?
Should you have allowed him to suffer thus?
അല്ല, നമ്മൾ പറയുന്നത് ദൈവമേ സ്തോത്രം.
But what we say is thank you Lord.
യോഹന്നാനെ പത്മോസിലേക്ക് വിട്ടില്ലായിരുന്നെങ്കിൽ,
if the Lord had not sent John to Patmos,
ഞങ്ങൾക്ക് ഒരു വെളിപ്പാട് പുസ്തകം കിട്ടുകയില്ല.
We would not have received the book of Revelation.
ഞങ്ങൾക്ക് ലേഖനങ്ങൾ കിട്ടുകയില്ല.
We would not have received the epistles.
അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ചിലപ്പോൾ ദൈവം നമ്മളെ പത്മോസിലേക്ക് അയക്കും.
In our own life God might send us to Patmos.
Patmos പോയിട്ടുണ്ടോ?
Have you gone to Patmos?
ഇല്ല.
No.
ഞാൻ പലവട്ടം പോയിട്ടുണ്ട്.
I have gone many times.
ജീവിതത്തിന്റെ കഠിനമായ അനുഭവങ്ങൾ,
the very difficult circumstances of life,
ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ,
questions before which I have no answer,
കരഞ്ഞ കണ്ണു കലങ്ങിയ ദിവസങ്ങൾ,
times when my eyes were wet with tears,
ചോദിക്കാൻ പാടില്ലെങ്കിലും എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിച്ച അനേക സമയങ്ങൾ,
even though I am not allowed to, times where I have asked the Lord why like this,
മരണവും ഞാനും തമ്മിൽ മില്ലിമീറ്ററിന്റെ അകലം,
very millimeter distance between me and death,
പക്ഷേ
But ഈ
പത്മോത്സവത്തിന് ഒരു അവസാനമല്ല.
പത്മോസ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ്സെൽഫ്.
ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഒരു പക്ഷേ പത്മോസിന്റെ അനുഭവത്തിലൂടെ പോകുന്ന ചിലർക്ക് ഉണ്ടായേക്കാം.
ഈവൻ ആസ് വി ആർ അറ്റൻഡിംഗ് ദ ബൈബിൾ ക്ലാസ് ടുഡേ ദേർ മൈറ്റ് ബി അമംഗ്സ്റ്റ് അസ് പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ദ എക്സ്പീരിയൻസ് ഓഫ് പത്മോസ്.
നമ്മുടെ കഷ്ടതയുടെ പത്മോസിനെ അനുഗ്രഹത്തിന്റെ പത്മോസാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയും.
ഗോഡ് ഹി ഈസ് പോസിബിൾ ടു ടേൺ അവർ പത്മോസ് ഓഫ് ഡിഫിക്കൽട്ടി ഇൻടു പത്മോസ് ഓഫ് ബ്ലെസ്സിംഗ്.
ഞാൻ പത്മോസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കാനുള്ള എന്റെ സ്വന്തം ഒരു അനുഭവമാണ് ഒരുപാട് അനുഭവം ഒരു അനുഭവം.
Whenever I think about Patmos, there are so many thoughts, but one thing I want to relate.
നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഒരു വീഴ്ച ഉണ്ടായി.
When you were praying for me, I did not encounter a fall.
I met with an accident. ഒരു ചെറിയ മരം എന്ന് പറയുന്ന ഒരു റംബുട്ടാനും താഴെ പോയതാ.
It was just a small fruit rambutan.
അത് എന്റെ കയ്യിൽ പോയിട്ട് സംഭവിച്ചതാണ്.
It fell from my hand.
അന്ന് ഞായറാഴ്ച എനിക്ക് ഏഴ് സ്ഥലങ്ങളിൽ പോകണം, ഏഴ് പരിപാടിയാ.
I have to go to 7 places on that Sunday.
അപ്പോൾ ഞാൻ ധൃതി വെച്ച് കയറി ഒരു ചെറിയ പൊക്കത്തിലാ കയറി ഇരുന്ന് റംബുട്ടാൻ വിട്ടുക കമ്പ് കിട്ടി.
So I was just cutting the branch.
മരം കയറ്റം വലിയ ഇഷ്ടമുള്ള ഒരാളാ ഞാൻ.
I was one who was very much interested in tree climbing.
പക്ഷേ താഴെ പോയി.
But I fell down.
നട്ടെല്ല് പൊട്ടി.
And I broke my spine.
ഒരു ഡിസ്ക് പൊട്ടി അങ്ങ് മാറിപ്പോയി.
One disc prolapsed.
അതിഭയങ്കര. ഞാൻ എനിക്ക് തോന്നി നട്ടെല്ലെല്ലാം പോയെന്ന് തോന്നി.
And I thought that I had broken my back.
ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഞാൻ പ്രാർത്ഥിച്ച് കർത്താവേ മരിക്കണം എനിക്ക് മരിക്കണം. കാരണം അതുപോലെ ഈ അസ്ഥി ഇങ്ങനെ മാംസത്തിനകത്ത് കൊണ്ടുകയറി സഹിക്കാൻ മേലാത്തവരെ വാവിട്ട് നിലവിളിച്ചു പോയി.
While I was going to the hospital, I was crying in pain because the joints was piercing into my flesh.
അപ്പോൾ എക്സ്റേ എടുത്തു.
X-ray was taken.
അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു.
And they wanted me to take a scan.
അപ്പോൾ എക്സ്റേ എടുത്തപ്പോഴെല്ലാം ഞാൻ വാവിട്ട് നിലവിളിച്ചു. ഇങ്ങനെ കൊണ്ടുകയറിക്കൊണ്ടിരിക്കുന്ന വേദനയല്ലേ.
Yeah, the piercing of the joint into my flesh, I was crying.
അപ്പൊ എക്സ്റേ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ സഭയിലെ കുറേയേറെ ആളുകൾ ഒന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക.
After the X-ray, I saw members from my church, they were praying.
പെട്ടെന്ന് ഈ മെസ്സേജ് വന്ന് ലോകത്തിൽ എല്ലാവരും ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
And suddenly the messages were sent out and everybody in the world were praying.
ഞാൻ സിടി സ്കാൻ മെഷീൻ അകത്ത് കയറി ഏതാണ്ട് മുക്കാൽ മണിക്കൂർ നടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി.
And in the CT scan machine 45 minutes I just dozed off.
പിന്നെ എനിക്ക് വേദന ഉണ്ടായില്ല.
After that I did not feel any pain.
ഡോളോ കഴിച്ചോളാൻ പറഞ്ഞു കഴിക്കേണ്ടി വന്നില്ല.
They asked me to eat ഡോളോ ടാബ്ലറ്റ്. I did not eat.
ഒരു മൂന്നര മാസം കിടന്നു.
3.5 months I was bedridden.
അപ്പോൾ ഞാൻ ഐസിയുലേക്ക് പോയപ്പോൾ എന്നോട് ആരോ പറയാ in everything God works together for good.
When I was going through the ICU, somebody reminded me of the Bible verse, in everything works out for the good of
them.
And my heart is telling me, it is for good. And I was asking, what good is
it?
The falling, was it good?
Already I have
broken 5 discs and the 6th one, is it for goodness?
പക്ഷെ നന്മയ്ക്ക.
But the reality, it is for goodness.
അതിന്റെ ഒരുപാട് നന്മകൾ ഞാൻ അനുഭവിച്ചു.
And I experienced a lot of good because of that.
നേരത്തെ ഞാൻ എവിടെ പോയാലും ഈ പെയിൻ കില്ലർ കഴിക്കണം ഭയങ്കര 5 disc പൊട്ടി കിടക്കുന്ന 5 disc പോയതാ. അപ്പോഴെല്ലാം ഭയങ്കര വേദനയാണ്. ഞാൻ ഇങ്ങനെ ഒന്നും കുഴമ്പൊക്കെ തേച്ചോണ്ടാ വീട്ടിൽ ജീവിച്ചോണ്ടിരുന്നത്.
Earlier I used to live on painkillers because I had broken 5 joints earlier.
ഈ ആറാമത്തെ പൊട്ടി കഴിഞ്ഞപ്പോൾ ഈ 5-ന്റെ വേദനയും പോയി, 6-ാമത്തെ വേദനയും പോയി.
When the 6th one was broken, the pain of the previous 5 also stopped and the 6 also stopped.
അപ്പോൾ ഞാൻ കർത്താവിനോട് എന്ത് പറയണം?
So what should I say unto the Lord?
എന്നെ വീഴാൻ അനുവദിച്ചതിന്
you allowed me to fall.
നന്ദി.
Thank you, Lord.
അല്ലെങ്കിൽ ഇപ്പോഴും കുഴമ്പ് തേക്കേണ്ടി വന്നേനെ.
And otherwise I would have to use ointment.
പെയിൻകില്ലർ കഴിക്കേണ്ടി വന്നേനെ.
I would have to eat painkillers.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഇന്ന് രാത്രിയിലെ ദൈവമക്കളെ, നമുക്ക് സംഭവിക്കുന്ന എല്ലാം ചിലതല്ല. ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് സകലവും നന്മയ്ക്ക്.
We might ask the question, but to the ones who love God, everything that happens is for their good, and it's for and it is for our ultimate good.
യോഹന്നാന്റെ പത്മോസ് അനുഗ്രഹമായി തീർന്നെങ്കിൽ നമ്മുടെ പത്മോസും അനുഗ്രഹമാക്കി തീർക്കാൻ കർത്താവിന് കഴിയും.
If the Patmos of John, God made it a blessing, even our own Patmoses, God can transform into blessing.
ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരട്ടെ.
Let us come back to the subject.
അപ്പോൾ യോഹന്നാന്റെ പൊതുവായ എഴുത്തുകളെ കുറിച്ച് കണ്ടിട്ട് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്.
And from the general epistles we have now come into the epistle written by John.
യോഹന്നാൻ എന്തിനാണ് ഈ ലേഖനം എഴുതിയത്?
What was the purpose behind John writing?
അപ്പോൾ നമ്മൾ ബൈബിളിലെ ഏത് പുസ്തകം പഠിക്കാനും ധ്യാനിക്കാനും നോക്കുമ്പോൾ ആദ്യം എന്തായിരിക്കണം എഴുത്തുകാരന്റെ ഉദ്ദേശം?
Whenever we study any book of the Bible, the first question, what has been the purpose or the intention of the writer?
യോഹന്നാൻ തന്റെ ഉദ്ദേശത്തെ കുറിച്ച് പലയിടങ്ങളിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്.
And John is making known his intention in several parts of his epistle.
നിങ്ങൾ അറിയണം 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 എന്ന് പറഞ്ഞ കാര്യങ്ങൾ.
And he says that you have to know, you have to know.
ഒന്നാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ഞാൻ എഴുതിയിരിക്കുന്നു.
And in 1 John chapter 1 verse 4 that your joy may be full.
ഒന്നാമത്തെ ഉദ്ദേശം.
That is his first purpose.
സന്തോഷം പൂർണ്ണമാകണം.
That your joy may be full.
രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ
ഇൻ ചാപ്റ്റർ 2 വേഴ്സസ് 1 ആൻഡ് 2
നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരാളുണ്ട് യേശു ഉണ്ടെന്ന് അറിയണം.
You have to know that there is an advocate, Jesus Christ, before the Father.
നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് ഉണ്ടെന്ന് അറിയണം.
You have to know that we have an advocate with the Father, Jesus Christ, the righteous.
രണ്ടാമത്തെ 21-ാം വാക്യത്തിൽ നിങ്ങൾ അഭിഷേകം കിട്ടിയവരാണെന്ന് അറിയണം.
And in verse 21, you ought to know that you have received the anointment. Anointing, verse 20 in English, anointing from the Holy One.
നിങ്ങൾ അഭിഷേകം കിട്ടിയവരാണെന്ന് അറിയണം.
You have to know you have an anointing from the Holy One.
മൂന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ
chapter 3 and verse 3
നാം കർത്താവിനെ പോലെ ആയി തീരുമെന്ന് അറിയണം.
We should know that we will become like Christ. Verse 2, he appears, we will be like him.
നാലാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിയണം.
And chapter 4 and verse 6, you should know that you can be deceived.
വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് അറിയണം.
There is a possibility that you can be deceived.
5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിങ്ങൾ നിത്യജീവൻ ഉണ്ടെന്ന് അറിയണം.
And chapter 5 and verse 13, you have to know that you have eternal life.
നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയണം.
That you have eternal life.
അപ്പൊ എഴുത്തുകാരൻ എഴുതിയപ്പോൾ തന്നെ പറയാണ്, ഞാൻ എഴുതുന്നതിന് ആഗ്രഹം ഉദ്ദേശം ഇതാണ്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
So while the writer is writing, he is expressly making known his intention. These are the things I want you to know.
അത് പുസ്തകത്തിനകത്ത് നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ.
And directly inside the epistle, it has been mentioned by the writer.
എന്നാൽ ഈ പുസ്തകത്തിന്റെ വെളിയിലും നോക്കുമ്പോൾ എന്തിനാണ് യോഹന്നാൻ എഴുതിയത്, എന്താ അവര് മനസ്സിലാക്കണം, എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് എഴുതിയിട്ടുണ്ട്.
But externally, when we look at it as a book as a whole, what is the intention of John that we ought to know?
യോഹന്നാൻ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശമല്ല ലേഖനം എഴുതിയതിന്റെ.
The purpose with which John wrote the gospel, it is not the same intention while he wrote the epistle.
സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിലുണ്ട്.
The purpose of writing the epistle, that is there in chapter 20 and verse 31.
യേശുക്രിസ്തു ദൈവപുത്രൻ നിങ്ങൾ അറിഞ്ഞിട്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചിട്ട് നിത്യജീവൻ ഉണ്ടാകണം.
That you might know that Jesus is the Christ, the Son of God, and that believing you may have life in his name.
അതായത് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനായിട്ട് യേശു വിശ്വസിക്കണം.
That you have to believe on the Lord to be saved.
അതാണ് സുവിശേഷത്തിന്റെ ഉദ്ദേശം.
That is the purpose of his gospel.
എന്നാൽ ലേഖനം എഴുതിയപ്പോൾ ഉദ്ദേശം അതല്ല.
But when he wrote the epistle, that is not the intention.
ലേഖനം എഴുതിയപ്പോൾ 6 പ്രാവശ്യം 1-ാമത്തെ ലേഖനത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു, ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറയുന്നു.
6 times in the first epistle, John reiterates that you are the children of God.
അപ്പോൾ സുവിശേഷം എഴുതിയത് നിങ്ങൾ ആളുകൾ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്.
So he wrote the gospel that people might be saved.
1-ാം ലേഖനം എഴുതിയത് രക്ഷിക്കപ്പെട്ടവർ വളരാൻ വേണ്ടിയാണ്.
And first epistle he wrote that those who are saved might grow.
അതുകൊണ്ട് 6 പ്രാവശ്യം നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞു.
And therefore he is repeating 6 times that you are the children of God.
രണ്ടാമത്തെ ഉദ്ദേശം,
the second purpose,
യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഉദ്ദേശം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക.
When we read John's gospel, the most important purpose is to prove that Jesus is God.
സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വചനം ദൈവമായിരുന്നു.
In John chapter 1 and verse 3 it says that the word was God.
എന്നാൽ ലേഖനം എഴുതിയപ്പോൾ ഉദ്ദേശം വേറെയാണ്.
But when we wrote the epistle, that purpose has changed.
4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ,
when we read chapter 4 and verse 2,
യേശുക്രിസ്തു മനുഷ്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്.
It is to prove that Jesus was a man.
അപ്പോൾ 1-ാം ലേഖനം വായിക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം, യേശുക്രിസ്തു ദൈവം മാത്രമല്ല, അവൻ ദൈവം മനുഷ്യനാണ്.
So whenever we read the first epistle, we should always remind ourselves that Jesus was not only a God, but he was the perfect God man.
നമ്മൾ 4-ാം അധ്യായം പഠിക്കുമ്പോൾ വിശദമായിട്ട് ആ കാര്യം കാണാൻ പോവുകയാണ്.
When we look at chapter 4, we will look at it elaborately.
അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവമാണ് മനുഷ്യനാണെന്ന് പറയാൻ കാരണം?
So why is it mentioned that he is God and man?
ഇത് എഴുതിയ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന രണ്ട് ദുരുപദേശങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ്.
It was just to defend the two heresies that existed at the time while the epistle was written.
സുവിശേഷം എഴുതി ജ്ഞാനവാദികൾ എന്ന് പറഞ്ഞ നോസ്റ്റിക്സ്, അവർ പറഞ്ഞു യേശുക്രിസ്തു ദൈവമല്ല, ഒരു കുട്ടി ദൈവമാണ്.
The Gnostics of that time, they were claiming that Jesus is not a god, but he was a small god.
അല്ല, യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണെന്ന് സുവിശേഷം തെളിയിച്ചു.
But the gospels proved that Jesus was perfect god.
എന്നാൽ ഈ ജ്ഞാനവാദത്തിന്റെ തന്നെ ഒരു വേർഷനായ മായക്കാഴ്ചവാദികൾ, ഡോസെറ്റിക്സ് എന്ന് പറയും, അവർ പറഞ്ഞു യേശുക്രിസ്തു ദൈവമായിരുന്നു, പക്ഷേ അവൻ സ്നാനമേറ്റ സമയത്ത് ആ ദൈവത്വം അവനിലേക്ക് വന്നു, മരിച്ചപ്പോൾ ദൈവത്വം അവനെ വിട്ടങ്ങ് പോയി.
There is another branch of the Gnostics who are teaching like when the Lord Jesus Christ was baptized, at that time a deity descended upon him, and at the time of his death that deity departed from him. This is something that we have to remember. The gospel was written to silence the people who said that Jesus was not God.
അറിയപ്പെട്ട മായക്കാഴ്ച യേശുവിന് യഥാർത്ഥ മനുഷ്യത്വമില്ലായിരുന്നു. യേശു എന്ന് പറഞ്ഞ ആളിലേക്ക് ദൈവം വന്നു, ദൈവം തിരിച്ചുപോയി.
And when he wrote the epistle, the purpose was to silence those docetics who said that Jesus briefly deity came and deity departed from the Lord.
അപ്പോൾ അവനിൽ സമ്പൂർണ്ണ മനുഷ്യത്വം ഇല്ലായിരുന്നു.
So he did not have a perfect
humanity. ഇതാണ് രണ്ട് പുസ്തകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം.
Now these are the two differences of the books.
ഇനി അടുത്ത ഉദ്ദേശം,
and this next purpose.
ഈ ലേഖനം എഴുതിയപ്പോൾ ഏതാണ്ട് മൂന്നാമത്തെ നാലാമത്തെയും തലമുറകൾ, വിശ്വാസത്തെ തലമുറ വരാൻ തുടങ്ങി.
And while he was writing this epistle, the third and the fourth generation of the believers came to be.
കാരണം സഭ ആരംഭിച്ച AD 30-ലാണല്ലോ.
Because AD 30 the church was started.
ഈ കാലം ആയപ്പോഴേക്കും മൂന്നാമത്തെ തലമുറ നാലാമത്തെ തലമുറയൊക്കെ ആയി.
And by this time the third and fourth generation of the believers came to be.
ആദ്യകാല വിശ്വാസികളുടെ മക്കള് കൊച്ചുമക്കൾ ആയി.
The first century believers, they had children and grandchildren.
അപ്പോൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി.
So the first century faith that began to wane.
ഒരു പ്രൊഫഷണലിസം സഭയ്ക്കകത്തേക്ക് കടന്നു.
And a kind of a professionalism creeped into the church.
ആദ്യം പറഞ്ഞു, ഞങ്ങളുടെ വല്യപ്പച്ചൻ വിശ്വാസിയായിരുന്നു, ഞങ്ങളുടെ വല്യപ്പച്ചൻ അത് ചെയ്തു.
And the claim was like this, our great grandfather, they were great people, and therefore we are in the church.
അങ്ങനെ professionalism performance ലേക്ക് നയിച്ചു.
And professionalism led to performance.
ആരാധനയ്ക്ക് വരുന്നു,
they are coming for the worship.
പാട്ട് പാടുന്നു,
singing songs.
സ്തോത്രാർച്ച ഇടുന്നു,
and offering.
അപ്പോൾ വിഞ്ഞാൾ പങ്കെടുക്കുന്നു,
and partaking of the bread and wine.
പ്രസംഗം കേൾക്കുന്നു,
listening to the sermon.
തിരികെ വീട്ടിലേക്ക് പോകുന്നു,
and then going back home.
ജീവിതത്തിൽ കാര്യമായ രൂപാന്തരമോ,
No transformation in the life.
കർത്താവിനോടുള്ള സ്നേഹമോ,
no love to the Lord.
സഭയോടുള്ള വിധേയത്വമോ,
and no submission to the church.
ദൈവവചന ധ്യാനമോ പ്രാർത്ഥനയോ ഇല്ലാതെ,
no meditation from the word or prayer.
ഒരു സാധാരണ വിശ്വാസികളായി ആളുകൾ മാറി.
People just changed to become very ordinary Christian people.
ഇതിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് എഴുതിയത്.
And to bring about a transformation to this mindset, epistle was written.
മൂന്നാമതായിട്ട് കൂട്ടുസഹോദരന്മാരോടുള്ള സ്നേഹം വളരെ കുറഞ്ഞു.
And thirdly, the love among the brethren diminished.
അതുകൊണ്ട് കൂടെ 46 പ്രാവശ്യം ഒന്നാമത്തെ ലേഖനത്തിൽ സ്നേഹം എന്ന വാക്ക് നമ്മൾ കാണുന്നു.
And therefore 46 times in the first epistle John uses the term love.
കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക.
Children, you have to love, he repeats over and over again.
അടുത്ത കൂട്ടായ്മയ്ക്കുള്ള പ്രാധാന്യം കുറഞ്ഞു.
And the importance of fellowship, that also dwindled.
അപ്പോൾ ആത്മീയ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഒന്നാം അധ്യായത്തിൽ നിന്ന് 4 പ്രാവശ്യം കൂട്ടായ്മ എന്നുള്ള വാക്ക് പറയുന്നു.
So if you have to attain spiritual growth, 4 times in chapter 1 he talks about fellowship.
അടുത്ത ഉദ്ദേശം പാപം വളരെ ലാഘവമായിട്ട് വിശ്വാസികൾ കണ്ടു.
And nextly, people began to consider sin as very casually.
അതുകൊണ്ട് പാപം എന്നുള്ള വാക്ക് 27 പ്രാവശ്യം ഉപയോഗിച്ചു.
So 27 times he uses the term sin.
പാപത്തെ ഗൗരവമായി കാണണം.
You have to take sin seriously.
പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കണം.
You have to leave sin.
ഒടുവിലായി കർത്താവിന്റെ കൽപ്പന വചനം ഈ വാക്ക് 29 പ്രാവശ്യം കാണാം.
And finally 29 times he talks about the commandments, meaning the word of God.
അപ്പോൾ ഈ ആവർത്തിച്ച് വരുന്ന വാക്കുകൾ തന്നെ നമ്മളെ ഓർപ്പിക്കുന്നത് യോഹന്നാൻ ലേഖനം എഴുതിയത് അന്നും ഇന്നുമുള്ള ആളുകൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്.
So the repetition of these terms over and over again reminds us that the purpose of John's epistle that time and this time is to repeatedly teach the people regarding this.
ഇനി ആമുഖത്തോടുള്ള ബന്ധത്തിൽ അവസാനത്തെ ഭാഗം പറയാൻ പോവുകയാണ്.
And I'm going to come to the conclusion of the introduction.
9 ക്ലാസുകളാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്.
We have 9 classes.
അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ക്ലാസുകളുടെ പേര് ഞാൻ ആദ്യം പറയാം.
I will just give you a title for each class.
അപ്പോൾ നിങ്ങൾക്ക് തയ്യാറായിട്ട് വരാൻ കഴിയും.
So you can come preparedly.
ഒന്നാമതായി,
firstly,
ജയജീവിതവും വചനമായ ക്രിസ്തു.
Victorious life and Jesus, who is the word.
ഒന്നാം അധ്യായത്തിന്റെ 1-4 വരെയുള്ള വാക്യങ്ങൾ.
Chapter 1 verses 1-4.
ജയജീവിതവും വചനവും.
Victorious Christian life and the word of God.
രണ്ടാമത്തേത്.
Secondly,
ജയജീവിതവും രക്തവും.
Victorious Christian life and the blood.
ഒന്നാം അധ്യായത്തിന്റെ 5-10 വരെയുള്ള വാക്യങ്ങൾ.
Chapter 1 verses 5-10.
ജയജീവിതവും രക്തവും.
Victorious life and the blood.
1:8-10 വരെ.
1:5-10.
മൂന്നാമതായി
and thirdly
ജയജീവിതവും മഹാപുരോഹിതനും
the victorious life and the high priest
രണ്ടിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ
chapter 2 verses 1 to 11
ജയജീവിതവും മഹാപുരോഹിതനും
a victorious life and the high priest
നാലാമത്തേത്
fourthly
ജയജീവിതവും ക്രമാനുഗതമായ വളർച്ചയും
victorious life and progressive growth
harmonious growth
harmonious growth
രണ്ടിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ജയജീവിതവും ക്രമാനുഗത വളർച്ചയും
victorious life and harmonious growth
അഞ്ചാമത്തേത്
fifthly
ജയജീവിതവും ലോകവും
victorious life and the world
രണ്ടിന്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ
chapter 2 verses 15 to 19
ജയജീവിതവും ലോകവും
victorious life and the world
ആറാമത്തേത്
sixthly
ജയജീവിതവും അഭിഷേകവും
victorious life and anointing
രണ്ടിന്റെ ഇരുപത് മുതൽ ഇരുപത്തൊൻപത് വരെ
chapter 2 verses 20 to 29
ജയജീവിതവും അഭിഷേകവും
24 29 chapter 2 20 to 29
ജയജീവിതവും പ്രത്യക്ഷതകളും
7 is the victorious life and the epiphany or the appearances
threefold appearances മൂന്നിന്റെ 1 മുതൽ 12 വരെ
chapter 3 verses 1 to 12
ജയജീവിതവും ത്രിവിധ പ്രത്യക്ഷതകളും
the victorious life and the three appearances or epiphany
8
eighthly
ജയജീവിതവും വലിയ മർമ്മവും
the victorious life and the great mystery
നാലാം അധ്യായം മുഴുവനും
chapter 4 fully in entirety
ജയജീവിതവും വലിയ മർമ്മവും
the victorious life and the great mystery
ഒൻപതാമതായി ജയജീവിതവും ത്രിയേക ദൈവവും
ninthly victorious life and the triune god
അഞ്ചാം അധ്യായം
chapter 5
ജയജീവിതവും ത്രിയേക ദൈവവും
victorious life and the triune god
ഇനി അടുത്ത ലേഖനങ്ങൾ നമുക്ക് ഓടിച്ചു വിടാനായിട്ട് കഴിയണം ജയജീവിതവും പത്യോപദേശവും രണ്ട് യോഹന്നാൻ
and second epistle of john victorious life and the right doctrine true doctrine
yeah അടുത്ത ജയജീവിതവും സഭയും മൂന്ന് യോഹന്നാൻ
തേർഡ് എപ്പിസ്റ്റിൽ വിക്ടോറിയസ് ലൈഫ് ആൻഡ് ദ ചർച്ച്
ഇത്രയുമാണ് നമ്മൾ പൊതുവായിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്ന വിഭജനങ്ങൾ
നൗ ദീസ് ആർ ദ ഡിവിഷൻസ് വിച്ച് വി ട്രസ്റ്റിംഗ് ഇൻ ഗോഡ് വി വിൽ ബി സ്റ്റഡി
ആദ്യ ഭാഗം കൂടി തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു സാരമില്ല സാവകാശം പോയാൽ മതിയാവും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ആമുഖമായിരുന്നു കേട്ടോ
വട്ട് എവർ ടുഡേ ഐ സ്പോക്ക് വാസ് ഓൺലി ഇൻട്രൊഡക്ഷൻ
അതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നാളെ വരുമ്പോൾ യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം വായിച്ചുകൊണ്ട് വരണം
ടുമോറോ വെൻ യു കം പ്ലീസ് ഡു റീഡ് 1 ജോൺ ചാപ്റ്റർ 1
ഹോംവർക്ക് ആണ്
ദാറ്റ് ഈസ് എ ഹോംവർക്ക്
യോഹന്നാൻ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം
ജോൺ 1 ജോൺ ചാപ്റ്റർ 1
സാധിക്കുകയാണെങ്കിൽ രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയും
ആൻഡ് ഇഫ് പോസിബിൾ ജസ്റ്റ് ഓൾസോ റീഡ് ചാപ്റ്റർ 2 ഓൾസോ
ഇത്രയും സമയം വളരെ ശ്രദ്ധയോടെ ഇരുന്നതിന് കുറിച്ചെടുത്തതിന് പ്രത്യേകം നന്ദി
സ്പെഷ്യൽ താങ്ക്സ് ഫോർ ലിസണിംഗ് അറ്റന്റീവ്ലി ആൻഡ് ഓൾസോ ജോട്ടിംഗ് ഡൗൺ
കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ
ആൻഡ് മേ ദി ലോർഡ് ബ്ലെസ് അസ് അബണ്ടന്റ്ലി